ദൈവനാമത്തിന് മഹത്വം. എന്റെ പേര് സിനി. ഇന്ന് മാർച്ച് മാസം 14-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി ആവർത്തന പുസ്തകം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുന്നു. ഷണ്ണനോ ഛിന്നലിംഗനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. കൗലടേയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10-ാം തലമുറ പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ഒരു അമ്മോനിനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്ന് എതിരേൽക്കായ്ക കൊണ്ടും നിന്നെ ശപിപ്പാൻ അവർ മെസപ്പൊത്താമിയിലെ പേഥോരിൽ നിന്ന് ബെയോരിന്റെ മകനായ ബിലിയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചതുകൊണ്ടും തന്നെ. എന്നാൽ ബിലിയാമിന് ചെവി കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. ആകയാൽ നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവരുടെ സമാധാനത്തിനും ഗുണത്തിനും വേണ്ടി ചിന്തിക്കരുത്. ഏദോമിനെ വെറുക്കരുത്, അവൻ നിന്റെ സഹോദരനല്ലോ. മിസ്രയീമിനെ വെറുക്കരുത്, നീ അവന്റെ ദേശത്ത് പരദേശിയായിരുന്നുവല്ലോ. 3-ാം തലമുറയായി അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് യഹോവയുടെ സഭയിൽ പ്രവേശിക്കാം. ശത്രുക്കൾക്ക് നേരെ പാളയമിറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യമൊന്നും ചെയ്യാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളേണം. രാത്രിയിൽ സംഭവിച്ച കാര്യത്താൽ അശുദ്ധനായി തീർന്ന ഒരുത്തൻ നിങ്ങളിൽ ഉണ്ടായിരുന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകേണം. പാളയത്തിനകത്ത് വരരുത്. സന്ധ്യയാകുമ്പോൾ അവൻ വെള്ളത്തിൽ കുളിക്കേണം. സൂര്യൻ അസ്തമിച്ചിട്ട് അവന് പാളയത്തിനകത്ത് വരാം. ബാഹ്യത്തിനു പോകുവാൻ നിനക്ക് ഒരു സ്ഥലം പാളയത്തിനു പുറത്ത് ഉണ്ടായിരിക്കണം. നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും ഉണ്ടായിരിക്കണം. ബാഹ്യത്തിനിരിക്കുമ്പോൾ അതിനാൽ കുഴിച്ച് നിന്റെ വിസർജനം മൂടിക്കളയണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യയെ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. യജമാനനെ വിട്ട് നിന്റെ അടുക്കൽ ശരണം പ്രാപിപ്പാൻ വന്ന ദാസനെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവൻ നിങ്ങളുടെ ഇടയിൽ നിന്റെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും തനിക്ക് ബോധിച്ചെടുത്ത് നിന്നോടുകൂടെ പാർക്കട്ടെ. അവനെ ഞെരുക്കം ചെയ്യരുത്. ഇസ്രയേൽ പുത്രിമാരിൽ ഒരു വേശ്യ ഉണ്ടാകരുത്. ഇസ്രയേൽ പുത്രന്മാരിൽ പുരുഷ മൈഥുനക്കാരനും ഉണ്ടാകരുത്. വേശ്യയുടെ കൂലിയും നായുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. ഇവ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. പണത്തിനോ ആഹാരത്തിനോ വായ്പ കൊടുക്കുന്ന യാതൊരു വസ്തുവിനോ സഹോദരനോട് പലിശ വാങ്ങരുത്. അന്യനോട് പലിശ വാങ്ങാം. എന്നാൽ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നീ തൊടുന്നതിലൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സഹോദരനോട് പലിശ വാങ്ങരുത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നടന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും. അത് നിങ്ങൾ പാപമായിരിക്കും. നേരാതിരിക്കുന്നത് പാപം ആകുകയില്ല. നിന്റെ നാവിന്മേൽ നിന്ന് വീണത് നിവർത്തിക്കുകയും വായകൊണ്ട് പറഞ്ഞ സ്വമേധാദാനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർന്നതുപോലെ നിവർത്തിക്കുകയും വേണം. കൂട്ടുകാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ മുന്തിരിപ്പഴം തൃപ്തിയാവുമണ്ണം നിനക്ക് തിന്നാം. എങ്കിലും നിന്റെ പാത്രത്തിൽ ഇടരുത്. കൂട്ടുകാരന്റെ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർ പറിക്കാം. എങ്കിലും കൂട്ടുകാരന്റെ വിളവിൽ അരിവാൾ വയ്ക്കരുത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായി ഇരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ട് എടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോകുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധമായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയുടെ മുമ്പാകെ അറപ്പാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിനു പോകരുത്. അവന്റെ മേൽ യാതൊരു ഭാരവും വെക്കരുത്. അവൻ ഒരു സംവത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്ന് താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. തിരികല്ലാകട്ടെ അതിന്റെ മേൽക്കല്ലാകട്ടെ ആരും പണയം വാങ്ങരുത്. അത് ജീവനെ പണയം വാങ്ങുകയുള്ളൂ. ആരെങ്കിലും തന്റെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളിൽ ഒരുത്തനെ മോഷ്ടിച്ച് അവനോട് കാഠിന്യം പ്രവർത്തിക്കുകയോ അവനെ വിലയ്ക്ക് വിൽക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ മോഷ്ടാവ് മരണശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. കുഷ്ഠരോഗത്തിന്റെ ബാധാകാര്യത്തിൽ ഏറ്റവും സൂക്ഷിച്ചിരിക്കാനും ലേവിരായ പുരോഹിതന്മാർ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതുപോലെയൊക്കെയും ചെയ്യുവാനും ജാഗ്രതയായിരിക്കണം. ഞാൻ അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിര്യാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക. കൂട്ടുകാരന് എന്തെങ്കിലും വായ്പ കൊടുക്കുമ്പോൾ അവന്റെ പണയം വാങ്ങുവാൻ വീട്ടിനകത്ത് കടക്കരുത്. നീ പുറത്തു നിൽക്കണം. വായ്പ വാങ്ങിയവൻ പണയം നിന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരേണം. അവൻ ദരിദ്രനാകുന്നുവെങ്കിൽ നീ അവന്റെ പണയം കൈവശം വെച്ചുകൊണ്ട് ഉറങ്ങരുത്. അവൻ തന്റെ വസ്ത്രം പുതച്ച് ഉറങ്ങി നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ പണയം നീ അവന് മടക്കി കൊടുക്കണം. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് നീതിയായിരിക്കും. നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത്. അവന്റെ കൂലി അന്നേക്കെന്ന് കൊടുക്കണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. അവൻ ദരിദ്രനും അതിനായി ആശിച്ചുകൊണ്ടിരിക്കുന്നവനുമല്ലോ. അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്തരുത്. മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താന്താന്റെ പാപത്തിന് താന്താൻ മരണശിക്ഷ അനുഭവിക്കണം. പരദേശിയുടെയും അനാഥന്റെയും ന്യായം മറിച്ചു കളയരുത്. വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയും അരുത്. നീ മിസ്രയീമിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തു എന്നും ഓർക്കേണം. അതുകൊണ്ടാകുന്നു ഇക്കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നുപോന്നാൽ അതിനെ എടുപ്പാൻ മടങ്ങിപ്പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. ഒലിവൃക്ഷത്തിന്റെ ഫലം തല്ലുമ്പോൾ കൊമ്പ് തപ്പിപ്പറിക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. മുന്തിരിത്തോട്ടത്തിലെ പഴം അറുത്തെടുക്കുമ്പോൾ കാലാ പെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്ന് ഓർക്കേണം. അതുകൊണ്ടാകുന്നു ഞാൻ ഇക്കാര്യം നിന്നോട് കൽപ്പിക്കുന്നത്. മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായാസനത്തിങ്കിൽ വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നു എങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവന്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടിപ്പിക്കണം. 40 അടി അടിപ്പിക്കാം, അതിൽ കവിയരുത്. കവിഞ്ഞ് അടിപ്പിച്ചാൽ സഹോദരൻ നിന്റെ കണ്ണിന് നിന്ദിതരായി തീർന്നേക്കാം. കാളം എതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത്. സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരിൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചുപോയാൽ മരിച്ചവന്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തന് ആകരുത്. ഭർത്താവിന്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കണം. മരിച്ചുപോയ സഹോദരന്റെ പേർ ഇസ്രയേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൾ പ്രസവിക്കുന്ന ആദ്യജാതനെ അവന്റെ പേർക്ക് കണക്ക് കൂട്ടേണം. സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിപ്പാൻ അവന് മനസ്സില്ലെങ്കിൽ അവൾ പട്ടണവാതിൽക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ ദേവരന് തന്റെ സഹോദരന്റെ പേർ ഇസ്രയേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല, എന്നോട് ദേവരധർമ്മം നിവർത്തിപ്പാൻ അവന് മനസ്സില്ല എന്ന് പറയണം. അപ്പോൾ അവന്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം. എന്നാൽ ഇവളെ പരിഗ്രഹിപ്പാൻ എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഖണ്ഡിച്ചു പറഞ്ഞാൽ അവന്റെ സഹോദരന്റെ ഭാര്യ മൂപ്പന്മാർ കാണുകെ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് അവന്റെ മുഖത്ത് തുപ്പി സഹോദരന്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം. ചെരുപ്പഴിഞ്ഞവന്റെ കുടുംബം എന്ന് ഇസ്രയേലിൽ അവന്റെ കുടുംബത്തിന് പേർ പറയും. പുരുഷന്മാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഒരുത്തന്റെ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അടുത്ത് ചെന്ന് കൈനീട്ടി അവന്റെ ഗുപ്താംഗം പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം. അവളോട് കനിവ് തോന്നരുത്. നിന്റെ സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ രണ്ടു തരം പടി ഉണ്ടാകരുത്. നിന്റെ വീട്ടിൽ മുറുക്കവും ഇളപ്പവുമായ രണ്ടു തരം പറയും ഉണ്ടാകരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിന്റെ പടി ഒത്തതും ന്യായമായതുമായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ പറയും ഒത്തതും ന്യായമായതുമായിരിക്കണം. ഈ വകയിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിങ്ങളോട് ചെയ്തത് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സമഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിൽ കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. അത് മറന്നുപോകരുത്. ഇന്നത്തെ പുതിയ നിയമ വായനാ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 14 51 മുതൽ 72 വരെയുള്ള വാക്യങ്ങൾ. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പും പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു, അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. അവർ യേശുവിനെ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി. അവന്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാം വന്നുകൂടിയിരുന്നു. പത്രോസ് മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു. ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ചു, കണ്ടില്ലതാണ്. അനേകർ അവന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല. ചിലർ എഴുന്നേറ്റ് അവന്റെ നേരെ, "ഞാൻ കൈപ്പണിയായി ഈ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയും എന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു" എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല. മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട്, "നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത്?" എന്ന് ചോദിച്ചു. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, "നീ വന്ദിനായവന്റെ പുത്രനായ ക്രിസ്തുവോ?" എന്ന് ചോദിച്ചു. "ഞാനാകുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും" എന്ന് യേശു പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി, "ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?" എന്ന് ചോദിച്ചു. അവൻ മരണയോഗ്യനെന്ന് എല്ലാവരും വിധിച്ചു. ചിലർ അവനെ തുപ്പുകയും അവന്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്ക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി. ജൈവകർ അവനെ അടിച്ചും കൊണ്ട് കൈയേറ്റു. പത്രോസ് താഴെ നടുമുറ്റത്ത് ഇരിക്കുമ്പോൾ മഹാപുരോഹിതന്റെ ബാലിക്കാരിത്തുകളിൽ ഒരുത്തി വന്ന് പത്രോസ് തീ കായുന്നത് കണ്ട് അവനെ നോക്കി, "നീയും ആ നസറായനായ യേശുവിനോട് കൂടെ ആയിരുന്നു" എന്ന് പറഞ്ഞു. "നീ പറയുന്നത് തിരിയുന്നില്ല, ബോധ്യമാകുന്നതുമില്ല" എന്നിങ്ങനെ അവൻ തള്ളിപ്പറഞ്ഞു. പടിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി കൂകി. ആ ബാലിക്കാരിത്തി അവനെ പിന്നെയും കണ്ട് സമീപത്ത് നിൽക്കുന്നവരോട്, "ഇവൻ ആ കൂട്ടരിൽ ഉള്ളവൻ തന്നെ" എന്ന് പറഞ്ഞു തുടങ്ങി. അവൻ പിന്നെയും തള്ളി പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞിട്ട് അരികെ നിന്നവർ പത്രോസിനോട്, "നീ ആ കൂട്ടരിലുള്ളവൻ സത്യം, ഗലീലക്കാരനല്ലോ" എന്ന് പറഞ്ഞു. "നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല" എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി രണ്ടാമതും കൂകി. കോഴി രണ്ടു വട്ടം കൂകും മുമ്പേ, "നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും" എന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, തങ്ങൾ ഒരിക്കൽ ഏറ്റു പറഞ്ഞ വിശ്വാസത്തിനു വേണ്ടി നിൽക്കുവാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാരെയാണ്. എന്നാൽ അതിൽ മിക്ക പങ്കാളികളും ശോധനയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഗുരുവിനെ വിട്ട് ഓടിക്കളഞ്ഞു. ഒരു യൗവനക്കാരൻ അനുഗമിക്കുവാൻ ശ്രമിക്കുക, അവന്റെ ഉള്ളിലെ ഭയത്തെ അതിജീവിച്ച് വിശ്വാസത്തിനു വേണ്ടി ചില ചൂടുകൾ അവൻ വയ്ക്കുമ്പോൾ പടയാളികൾ തിരിഞ്ഞവനെ പിടിക്കുന്നു. അവനോ പുതപ്പ് വിട്ടിട്ടെന്ന നനായി ഓടിക്കളഞ്ഞു. വീണ്ടും പത്രോസ് കുറെ കൂടി വിശ്വാസമുള്ളവനാണ്. അവൻ കുറെ കൂടെ തീരുമാനത്തിന്റെ ഉറപ്പുണ്ട്. അവൻ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് 3 വട്ടം യേശുവിനെ തള്ളിപ്പറയുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിലുണ്ടാകും. ദൈവത്തെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ബലഹീനമായ പ്രകൃതം അറിയുന്നവൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല, നമ്മളെ കൈക്കൊള്ളുന്നവനാണ്. എന്നാൽ ഇന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവോ? ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തിരിച്ച്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു? പത്രോസിന്റെയും ഇസ്കോരിയത്ത യൂദായുടെയും അനുതാപങ്ങൾ പലപ്പോഴും താരതമ്യപ്പെടുത്തി കേൾക്കാറുണ്ട്. എന്നാൽ യൂദയുടെ ദുർവിധിക്ക് കാരണം അവൻ യേശുവിനെ സ്നേഹിച്ചിരുന്നില്ല, മറിച്ച് അവൻ ധനത്തെ സ്നേഹിച്ചിരുന്നു. പത്രോസും മറ്റു ശിഷ്യന്മാരും അനുതപിച്ച് മടങ്ങി വരുവാൻ കാരണം അവർ യേശുവിനെ സ്നേഹിച്ചിരുന്നു. അവരുടെ ബലഹീന പ്രകൃതി നിമിത്തം തള്ളിപ്പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് പോലും ഉള്ളിന്റെ ഉള്ളിൽ അവർ യേശുവിനെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് അവർക്ക് മടങ്ങി വരുവാനൊരു വാതിൽ ദൈവം ഒരുക്കിയിരുന്നു. അവരുടെ പിന്നാലെ യേശു കടന്നു ചെല്ലുന്നു. യേശുവിനെ സ്നേഹിച്ചിരുന്ന സമൂഹമുണ്ട്, യേശുവിനെ സ്നേഹിക്കാതിരുന്ന ഒരു സംഘമുണ്ട്, എന്നാൽ യേശുവിനെ വെറുത്തിരുന്ന ഒരു സമൂഹവുമുണ്ട്. ഏത് വിധേയനെയും യേശുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. യഹൂദന്മാരുടെ സന്നിധി സംഘം അവരുടെ ഏറ്റവും നീതിനിഷ്ഠവും ശ്രേഷ്ഠവും ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന മതരാഷ്ട്രീയ അധികാര സംഘടനയാണ്. എന്നാൽ അവർ ഏറ്റവും അധപതിച്ച നിലവാരത്തിലാണ് യേശുവിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. സന്നിധി സംഘം കൂടി വരുവാൻ പ്രത്യേക സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി അർദ്ധരാത്രിക്ക് അവർ മഹാപുരോഹിതന്മാരുടെ വീട്ടിൽ പെട്ടെന്ന് കൂടി വരും. അവരുടെ അടുക്കൽ കൊണ്ടുവരുന്ന കുറ്റങ്ങൾ മാത്രമേ വിചാരണ ചെയ്യുവാൻ സന്നിധി സംഘത്തിന് അനുവാദമുള്ളൂ. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ അവർ തന്നെ കുറ്റം ആരോപിച്ച് അവർ തന്നെ വിചാരണ നടത്തി അവർ തന്നെ ശിക്ഷ വിധിക്കുക. സന്നിധി സംഘത്തിന് ആരെയും കുലയ്ക്ക് വിധിക്കുവാൻ അനുവാദമില്ലെങ്കിൽ പോലും യേശുവിന്റെ കാര്യത്തിൽ അവർ യേശുവിനെ കുലയ്ക്ക് വിധിക്കുന്നു. ആരോപിച്ച കുറ്റത്തിനാണ് എപ്പോഴും വിചാരണയും ശിക്ഷയും. എന്നാൽ യേശുവിനെ ആദ്യമേ ആരോപിക്കുന്ന കുറ്റം അവൻ 3 നാൾ കൊണ്ട് ദേവാലയം പൊളിച്ചു പണിയും എന്നും പ്രസ്താവിച്ചു. പിന്നീടത് മാറ്റി അവൻ മനുഷ്യപുത്രനെന്ന് സ്വയം വിശേഷിപ്പിച്ചു. പിന്നീടതും മാറ്റി പീലാത്തോസിന് മുമ്പിൽ ചെന്ന് രാജ്യദ്രോഹ കുറ്റം ചെയ്തു, കൈസർക്കെതിരായ കുറ്റം ചെയ്തു എന്ന ആരോപണം ഉന്നയിക്കും. എന്റെ രാജ്യം ഐഹികമല്ല എന്ന യേശുവിന്റെ ഒറ്റ പ്രസ്താവനയോടുകൂടി അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്തു. കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ പ്രതി നിരപരാധിയാണെന്ന് റോമൻ നിയമം അനുശാസിക്കുമ്പോൾ യേശുവിന്റെ കാര്യത്തിൽ കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുമ്പല്ല, കുറ്റം ആരോപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ യേശുവിനെ കുറ്റവാളിയെന്ന് മുദ്രകുത്തുന്നു. 4 കോടതികളിലായി 6 തവണ വിചാരണ ചെയ്ത് തന്റെ നിരപരാധിത്വം പൂർണ്ണമായി തെളിയിക്കുമ്പോൾ പീലാത്തോസ് എന്ന ന്യായാധിപതി ചരിത്രത്തിന്റെ 7 കളിൽ ഏറ്റവും വിചിത്രമായ ഒരു വിധി പ്രസ്താവിക്കുകയാണ്. പ്രതി നിരപരാധിയാണെന്ന്, പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഈ കോടതിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതിയെ മരണം വരെ കുരിശിലിടുവാൻ ഈ കോടതി വിധിക്കുന്നു. ഇത്ര വിചിത്രമായ കാര്യമാണ്. ദൈവം ഇസ്രായേലിനെ കുറിച്ച് ആഗ്രഹിച്ചത് അവർ ഉന്നതവും ശ്രേഷ്ഠവും ദൈവികവുമായ ഒരു ജനതയായി, ആത്മീകമായ ഒരു ജനതയായി, ധാർമ്മികവും ആത്മീകവുമായ മൂല്യങ്ങൾ ജീവിതത്തിൽ പിടിച്ച് മറ്റു ജാതികളിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കണം എന്ന്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയും അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ സാമീപ്യത്തോടുകൂടി ലഭിക്കുന്നു. അവരെ നശിപ്പിക്കുവാനും അവരെ ശപിക്കുവാനും വരുന്ന ബിലയാമെന്ന പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ദൈവന്റെ പ്രാർത്ഥന കേൾക്കാതെ ഇസ്രായേലിനെ അവനെ കൊണ്ട് അനുഗ്രഹിപ്പിക്കുകയും അവനെ ശാസിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിനെ വെറുതെ ഒരനുഗ്രഹം ലഭിക്കുക, അതും തന്നെ ശപിക്കാൻ വരുന്നവനിൽ കൂടി. സഹോദരി സഹോദര, നീ ദൈവത്തെ സ്നേഹിക്കുന്നുവോ? നമ്മളുടെ പ്രവൃത്തികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നുവെന്ന് വിളിച്ചു പറയുന്നത്. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം ഇന്ന് നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മോട് കൂടെയിരിക്കുകയും നമ്മെ വഹിക്കുകയും ചെയ്യുന്നു. നമ്മളെ ചിലപ്പോൾ ശാസിക്കുന്നു, നമ്മളെ ക്രമീകരിക്കുന്നു. എന്നാൽ അതിലൊക്കെ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സാമീപ്യവും നമുക്ക് വെളിപ്പെടുന്നു. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.